നമസ്കാരം. നിയമസഭയിൽ ഇന്നലെ നടന്ന രണ്ട് പ്രസംഗങ്ങളെക്കുറിച്ചു കൂടി പരാമർശിക്കാതെ പോകുന്നത് അനുചിതമായിരിക്കും. ജി സുധാകരൻ്റെയും രമേശ് പിഷാരടിയുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആളാണ് പരിണിത പ്രജ്ഞനായ ജി സുധാകരൻ. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവാൻ യോഗ്യതയുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചെങ്കിലും താനിപ്പോഴും സർവ്വസ്വതന്ത്രനാണ്, യു ഡി എഫുകാരനല്ല എന്ന് വിശ്വസിക്കുകയാണ് സുധാകരൻ. തൻ്റെ നിലപാടുകൾ സ്വതന്ത്രമായിരിക്കുമെന്ന് കൂടെ കൂടെ പ്രഖ്യാപിക്കാറുണ്ട്. സുധാകരൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് യു ഡി എഫ് നേതാക്കളും മുട കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാണ് സുധാകരൻ സഭയിൽ തുടരുന്നത്. ഇപ്പോഴും താൻ സി പി എം കാരനാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവര് സി പി എമ്മുകാരല്ല, അവരൊക്കെ കളങ്കിത പിണറായിസ്റ്റുകളാണ് എന്ന വിശ്വാസത്തിൽ പാർട്ടിയെ തിരുത്തിക്കൊണ്ടിരിക്കും. ഇന്നലെ നിയമസഭയിൽ സി പി എമ്മിനെ തിരുത്തിക്കൊണ്ട് ജി സുധാകരൻ ഒരു ഒന്നൊന്നര പ്രസംഗം നടത്തി. കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലേക്ക് താൻ വീണു എന്ന് പറയുന്നവർ തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കണം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പോയാൽ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്ന് പരിതപിച്ചുകൊണ്ട് ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുന്നു. 507,000 കോടിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ പൊതുകടം. ഇതിൽ 107,000 കോടിയും സി പി എമ്മുകാർ കട്ടുമുടിച്ചതാണ്, മോഷ്ടിച്ചെടുത്തതാണ് എന്ന് തുറന്നു പറയുകയാണ് ജി സുധാകരൻ.
ഞാൻ പറയട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനിതിന് മോഹം കാണാതിരുന്ന എൻ്റെ ഭാഗ്യം. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്താണ് ക്രിമിനൽസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതി വെച്ചിരുന്നത്? അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പം ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവുമെന്ന് മാർസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്, അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പം ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അതവരൊരു പരുവത്തിൽ കൊണ്ടു നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാളുള്ളത്? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. അറിഞ്ഞിരിക്കണം, അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് സമയമില്ല, സമയം എന്നെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും ശരിക്കല്ലേ, അതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ടും യോജിച്ചിട്ടുണ്ട്, കോൺഗ്രസിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീഗുമായിട്ട് യോജിച്ചിരിക്കുകയല്ലേ? അല്ലാതെ ചോദിക്കുകയാണ്, ജി സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടി വീണെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാ വീണിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനൊരു പാർലമെന്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടല്ലേ? സി പി എമ്മിന്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം, നമ്മളെല്ലാം ഓർക്കണം. നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു? 62 സീറ്റുണ്ടായിരുന്നു പാർലമെന്റിൽ ഇടതുപക്ഷം. 4-6 സീറ്റ്, 2 സീറ്റ് സി പി ഐ, 4 സീറ്റ് സി പി ഐ എം, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ആരാണെന്നെ ഉയർത്തിക്കൊണ്ട് വരിക. ആരുയർത്തിക്കൊണ്ട് വരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ട് വന്ന ലക്ഷണം കാണിക്കണം ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷെ പ്രസ്ഥാനത്തിന് ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ രാവിലെ അവിടെ. സത്യം പറയാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദ്രബാബു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അച്ഛനെ, അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്രേ എനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണോ സാർ? പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറടിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ എം എൽ എ ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിന്റെ വാറടിക്കാൻ യോഗ്യത, ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിന്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിന്റെ വാറ നമ്മളാരും, നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സബ്ഡന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടലിലും ചെറ്റപ്പുഴകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, വോട്ടർമാരും ഭൂരിപക്ഷവും. അവിടെയാണ് പി കൃഷ്ണപിള്ള ഇ എം എസ് ഒക്കെ ഒളിച്ചിരുന്നത്, അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ഞാനും പുറത്താക്കിയതോ, ഞാൻ രാജിവെച്ചതൊന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. 5,00,000 കോടി 5,00,007 കോടിയാണല്ലോ ഇവിടുത്തെ ബാധ്യത സാർ. അതിൽ അതെ 170,000 കോടി രൂപയും അഴിമതിയായി മാറ്റിയതാണ് സാർ. 33% അഴിമതിയായി മാറ്റിയതാണ് സാർ മിനിമം. ചിലതിൽ 50 ചിലതിൽ 20. അപ്പോൾ 130,000 കോടി രൂപയോളം ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്.
CPM പൂർണ്ണമായും ദുർബലമായി പോയതുകൊണ്ടാവാം ആരും അതിൽ കയറി പിടിക്കാത്തത്. അല്ലെങ്കിൽ 100,000 കോടിയിലധികം രൂപ അഴിമതി നടത്തി എന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾ പറയുമ്പോൾ, ജീവിതകാലം മുഴുവൻ CPMകാരനായി പ്രവർത്തിച്ച് CPMന്റെ ലേബലിൽ 2 തവണ മന്ത്രിയായ ജി സുധാകൻ പറയുമ്പോൾ അത് ഗൗരവമേറിയ ചർച്ചയാവേണ്ടതല്ലേ? 100,000 കോടി CPM അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. CPMന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നാടുനീളെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയും വിവിധ പോഷക സംഘടനകൾക്കും അവർ നിർമ്മിച്ചു കൂട്ടിയ 100 കണക്കിന് ആഡംബര മന്ദിരങ്ങൾ കാണുമ്പോൾ ഇതിലൊന്നും അതിശയം തോന്നിയെന്ന് വരില്ല. മറ്റൊരു ശ്രദ്ധേയമായ പ്രസംഗം സിനിമാക്കാരനിൽ നിന്നും രാഷ്ട്രീയക്കാരനായി മാറിയ പാലക്കാട് MLA രമേശ് പിഷാരടിയുടേത് ആയിരുന്നു. അന്തരിച്ച നടൻ സലീം കുമാറിന് എന്തിനാണ് സ്മാരകം നിർമ്മിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടക്കമിട്ടത്.
എന്റെ ഗുരുനാഥൻ കൂടിയായ സലീം കുമാറിന്, സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷേ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും.
സ്മാരകം എന്ന് പറഞ്ഞാൽ പ്രതിമയെന്ന് മാത്രം വിശ്വസിച്ചു പോകുന്ന മനുഷ്യരെ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് പിഷാരടി നേരെ പോയത് താൻ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരനായി എന്നാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാർ അതിശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇത്രയും തൃപ്തികരമായ മറുപടി മറ്റാരും നൽകിയിട്ടില്ലെന്ന് ഓർക്കണം. 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ച് ഭാരതത്തെ കോൺഗ്രസിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഇവിടുത്തെ സാക്ഷരത 12% മാത്രമായിരുന്നെന്നും മലമ്പനിയും മലേറിയയും ഒക്കെ സർവ്വസാധാരണമായിരുന്നെന്നും ഇവിടുത്തെ ശരാശരി ആയുസ് 35 വയസ്സായിരുന്നെന്നും അപ്പോൾ അവിടെ റോഡും ഫാക്ടറിയും ഒന്നും ആയിരുന്നില്ല, എങ്ങനെയെങ്കിലും നടുവ് നിവർത്തി നിലനിൽക്കാനുള്ള അവസരം തേടലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോൺഗ്രസ് പാർട്ടി ബാലാരിഷ്ടതയിൽ നിന്നും എങ്ങനെയാണ് രാജ്യത്തെ അടിത്തറയിട്ട് വളർത്തിക്കൊണ്ടുപോയി മൊബൈൽ യുഗത്തിൽ BJP ഏൽപ്പിച്ചതെന്നും ചോദിച്ച് എന്ത് കോൺഗ്രസ്സുകാർ ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞാണ് പിഷാരടി അവസാനിപ്പിക്കുന്നത്.
ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ 12% ലിറ്ററസി 12% മനുഷ്യന്റെ ശരാശരി ആയുസ് ഇന്ത്യക്കാരന്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല, റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല, ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല, മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 19 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിലനിർത്തി നിവർത്തിയ ഒരു പ്രസ്ഥാനം, അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJP അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പം ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ പുതിയ ചരിത്ര നിർമ്മാണങ്ങളിലൂടെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിലൂടെ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൌരനെന്ന നിലയിൽ എന്റെ പൌരബോധത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി.
ബജറ്റിന് നന്ദി പറയേണ്ട ചർച്ചയായതുകൊണ്ട് എന്തെങ്കിലും പറയേണ്ടതില്ലേ എന്ന് കരുതി പിഷാരടി ഞാൻ എന്തു പറയാൻ എന്ന് ചോദിച്ചിട്ട് ഒരു നന്ദി അങ്ങ് കാച്ചി. ഇതിനിടയിൽ ആരോ ഓർമ്മിപ്പിച്ചു ഇനിയും 2 മിനിറ്റ് ബാക്കിയുണ്ടെന്ന്. വാസ്തവത്തിൽ സഭയിൽ സമയത്തിന് വേണ്ടിയുള്ള പിടിവൽ നടക്കുമ്പോഴാണ് പിഷാരടിക്ക് കിട്ടിയ സമയത്ത് 2 മിനിറ്റ് മിച്ചം വരുന്നത്. പലപ്പോഴും സമയത്തിന് വേണ്ടി ബഹളം വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒടുവിൽ പിഷാരടി ഈ ചോദ്യം പറഞ്ഞ ആളോട് പറഞ്ഞു ആ 2 മിനിറ്റ് ഞാൻ അങ്ങ് ദാനം ചെയ്തത്
ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. കടമ ചെയ്ത വഴിയും അല്ലാതെയും നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.
ഇങ്ങനെ ആവേശകരമായിരുന്നു ഇന്നലെ നടന്ന എല്ലാ നിയമസഭാ പ്രസംഗങ്ങളും. കന്നിപ്രസംഗകനായ രമേശ് പിഷാരടി സമൂഹത്തോട് പറഞ്ഞത്, ഞാനൊരു നല്ലം തികഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്നാണ്, സിനിമ പോലെ തന്നെ തനിക്ക് രാഷ്ട്രീയവും വഴങ്ങുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ പിഷാരടി തെളിയിച്ചിരുന്നു. അന്ന് തെളിയിച്ചതിനേക്കാൾ മിടുക്കനാണ് താൻ സഭയിലും എന്ന് പിണറായിയെ കളിയാക്കിക്കൊണ്ട് ഒരു പാട്ടൊക്കെ പാടി പിഷാരടി അവസാനിപ്പിച്ചു.
ബഡ്ജറ്റിനെ കുറിച്ച് ഉള്ള അവലോകനമാണ്, ബഡ്ജറ്റിനെ കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബജറ്റാണ്, അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ തന്നെ കാര്യമന്ത്രി തന്നെയെന്ന് പറയുന്ന ഒരു ഒരു പാർട്ടിനൊക്കെ സ്കോപ്പുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റാകുകൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ് ഈ ബജറ്റിനെ ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു.